بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله. القواعد الأربع رند قاعدة قل رند بشيئنغل نام شرطشيد بديشو. شيخ الإسلام بن تيمية شيخ الإسلام محمد بن عبد الوهاب رحمه الله ഹിജ്റ 1206 മരണപ്പെട്ട ആ മഹാപണ്ഡിതൻ യഥാർത്ഥ ഷിർക്കിന്റെ വശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകന്മാരും ജനങ്ങളും ഇടയിൽ ഉണ്ടായ തർക്കവിഷയമായ ഷിർക്കിന്റെ യഥാർത്ഥ രൂപം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ നാല് കായിതകൾ ചിട്ടപ്പെടുത്തിയത്. അതും ഖുർആനിലൂടെ, ഖുർആനിക ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ. എന്തായിരുന്നു അന്നും ഇന്നും ഷിർക്കിന്റെ ആൾക്കാർ ചെയ്യുന്നതും അവരുടെ ഷിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ന്യായങ്ങളും, അത് വളരെ ലഘുവായിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. നാല് കായിതകളിൽ രണ്ട് കായിതകൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കായിക എന്താണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതാണ് ചുരുക്കി പറയുക. ഒന്നാമത്തെ കായിക നാം നമസ്കാരത്തിന് മുമ്പ് പഠിച്ച രണ്ട് കായികകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കായിക എന്താണ്? അപ്പൊ അൽ ഖവാഇദുൽ അർബഅന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പക്ഷെ നിങ്ങളോട് ചോദിക്കപ്പെടുക, നാല് ഖവാഇദുകളുടെ ക്ലാസ്സിൽ പങ്കെടുത്തു, എന്താണ് ഈ നാല് ഖവാഇദുകൾ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ അറിയണമല്ലോ. ചുരുക്കി ധൈര്യപൂർവ്വം പറയുക, തെറ്റിയാലും കുഴപ്പമില്ല. അതെ, എന്നിട്ട് പോലും അവർ അല്ലേ? അതെ, മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹു സൃഷ്ടാവാണെന്നും നിയന്താവാണെന്നും അംഗീകരിച്ചവരായിരുന്നു. എന്നിട്ടും അവർ ഇസ്ലാമിൽ പ്രവേശിച്ചില്ല, അവർ മുസ്ലിമുകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇതിനെ ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവുകളാണ്, ഒരു തെളിവാണ് ും തുടങ്ങിയ ആയത്ത്. അള്ളാഹു സൃഷ്ടാവാണെന്നും അള്ളാഹു നിയന്താവാണെന്നും അള്ളാഹു റബ്ബാണെന്നും അവർ അംഗീകരിച്ചിരുന്നു. രണ്ടാമത്തെ കായിത എന്താണ്? ചുരുക്കി പറഞ്ഞാൽ മതി. അതെ, അതായത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ അടുക്കൽ അവർ ശുപാർശ പറയുവാനും വേണ്ടിയാണ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, ദുആ ചെയ്തിരുന്നത്. അപ്പൊ അത് രണ്ടാമത്തെ കായിതയാണ്. അതുകൊണ്ടൊന്നും അള്ളാഹു അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല. ശഫാഅത്തിന്റെ അർത്ഥം കൊടുത്താലും ഖുർബയുടെ അർത്ഥം കൊടുത്താലും അത് ഷിർക്കായിട്ട് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് വഹാബ് റഹ്മഹുള്ളാഹിന്റെ ദാവത്ത് അറിയപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് നമുക്കറിയാലോ. അതായത് പുണ്യകർമ്മമായി ഇസ്തിഹാസ പോലെയുള്ള ഷിർക്കുകൾ, ഇതേപോലെ തന്നെ ഖബറുകൾക്ക് സമർപ്പിക്കപ്പെടുന്ന നേർച്ചകൾ പോലെയുള്ള പല ഷിർക്കിന്റെ ഉദാഹരണങ്ങളും പുണ്യകർമ്മങ്ങളായി ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്ന കാലത്തിന്റെ ഒരു വളരെ വ്യാപകമായിട്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചൊരു കാലഘട്ടം. അത് ഷെയ്ഖ് മുഹമ്മദിന് മുമ്പ് തന്നെ പല കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാർ ചരിത്രത്തിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോ സൂഫിയാക്കൾ സൂഫി ഈ തസവ്വുഫിന്റെ പിഴച്ചുപോയ സൂഫിയാക്കളുടെ ബിദഅത്തുകളാണ് ഇതിന്റെ തുടക്കം. മുൻകാല ഘട്ടങ്ങളിൽ, അതായത് സലഫുകളുടെ കാലത്തിന് ശേഷമാണ് സൂഫിയാക്കളുടെ ബിദഅത്തൊക്കെ വളരെ പ്രചാരമായി വന്നത്. അങ്ങനെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ പല പണ്ഡിതന്മാരും സൂഫിയാക്കളുടെ അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തഫ്സീർ ഖുർത്തുബി, പ്രത്യേകിച്ച് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ സൂഫിയാക്കളുടെ അപകടങ്ങൾ, ബിദഅത്തുകളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമാം ഖുർത്തുബി തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ പല സ്ഥലങ്ങളിലും സൂഫിയാക്കളുടെ തെറ്റായ നടപടികൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് മുമ്പുള്ള പല പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും കൊടുക്കാറുണ്ട്. അബൂബക്കർ തുർത്തൂശി പോലുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ജൗസി, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും തൽബീസ് ഇബ്ലീസ് എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ പകുതി ഭാഗം എന്നോളം ആ കാലഘട്ടത്തിലെ സൂഫിയാക്കളുടെ വിദ്യാർത്ഥികളും അനാചാരങ്ങളും വഴികേടുകളാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. പക്ഷെ അതിനൊന്നും മുന്നില്ല, ഇസ്തിഹാസ എന്ന കാര്യം ഒരു പുണ്യകർമ്മമായി വളരെ വിപുലമായിട്ട് അതിനുശേഷമാണ് വരുന്നത്. ഞാൻ ഒരു പിന്നെ കിതാബ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞല്ലേ, മിസ്ബാഹുദ്ദലാം ഫി അൽ മുസ്തഗീഫീന ബിഖൈരിൽ അനാം. അതൊരു ഉദാഹരണം മാത്രമാണ്. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ അത് എതിർക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇസ്തിഗാസക്ക് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഇസ്ലാമിക കർമ്മം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചില പണ്ഡിതന്മാരാണ് തഖിയുദ്ദീൻ സുബ്കി, അതേപോലെ തന്നെ ഇബ്നു ജമാഅ, അതിനുശേഷം പിൽക്കാലങ്ങളിൽ ഷാഫി പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈതമി. പക്ഷെ അവർക്കൊക്കെ സലഫി പണ്ഡിതന്മാർ മറുപടികളും എഴുതിയിട്ടുണ്ട്. ഇപ്പോ തഖിയുദ്ദീൻ സുബ്കി ഷിഫാ ഉസ്സഖാം ഫി സിയാറത്തി ഖൈറിൽ അനാം എന്ന പുസ്തകം എഴുതി. തഖിയുദ്ദീൻ സുബ്കി, അദ്ദേഹം ഇബ്നു തൈമിയ കാലഘട്ടത്തിൽ, ഇബ്നു തൈമിയനേക്കാളും ചെറുപ്പമാണ്, അദ്ദേഹം ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനായിരുന്നു. അപ്പോൾ ഇബ്നു തൈമിയന്റെ സിയാറത്തിലായി ഖബർ സിയാറത്തിന്റെ വിഷയം, അതേപോലെ തന്നെ ഇസ്തിഗാസന്റെ വിഷയം, തവസ്സുലിന്റെ വിഷയം, അതേപോലെ തന്നെ തലാഖിന്റെ വിഷയം, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഇബ്നു തൈമിയന്റെ ഇബ്നു തൈമിയ എതിർക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ചില മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച പിന്നെ വിഷയങ്ങൾ. അപ്പോൾ ഷിഫാഉസ്സഖാം എഴുതിയപ്പോൾ അതിനെ മറുപടി കൊടുത്ത ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി. ഹിജ്റ 744 മരണപ്പെട്ടു. അസ്സാരിമുൽ മുൻകി ഫിറദ്ദി അല സുബ്കി എന്ന പുസ്തകം എഴുതി. അങ്ങനെ അതിനുശേഷം പല പിന്നെ ഈ ബിദഅത്ത് പ്രചരിപ്പിക്കുന്ന ഇസ്തിഗാസ അനുവദനീയമാണ്, ജായിസാണ്, മഷ്റൂ ആണെന്നൊക്കെ വാദിക്കാൻ വേണ്ടിയിട്ട് ചില പണ്ഡിതന്മാർ രംഗത്ത് വന്നപ്പോഴും അവർക്കും മറുപടിയായിട്ട് സലഫി പണ്ഡിതന്മാർ രംഗത്ത് വന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, പലർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്, ഷാഫി മദ്ഹബിൽ, അതായത് ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി അദ്വാബിന്റെ കാലഘട്ടത്തിന് ശേഷം ഷാഫി മദ്ഹബുകാരുടെ മുഫ്തിയായിരുന്ന മക്കയിൽ ജീവിച്ച ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അഹമ്മദ് സൈനി ദഹ്ലാൻ. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് അദ്റുറു സനിയ ഫിർ റദ്ദി അലൽ വഹാബിയ. ആരാധനാകർമ്മങ്ങളിൽ, ആരാധനകളിൽ വ്യത്യസ്തരായ ജനവിഭാഗത്തിലേക്കാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. പ്രവാചകനായി പ്രത്യക്ഷപ്പെടുന്നത് വ്യത്യസ്ത വിഭാഗത്തുകൾ, വ്യത്യസ്ത ആരാധ്യന്മാരെ പൂജിക്കുന്ന ഒരു വിഭാഗക്കാരിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്.
മിനിമം അവരെപ്പെട്ടവരാകുന്നു. മലക്കുകളെ ആരാധിക്കുന്നവർ അവർ ചിലരുണ്ടായിരുന്നു. മിനിമം അമ്പിയാകും പ്രവാചകന്മാരെയും സാരിണികളെയും ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു. കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നുണ്ടായിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. മഹാദേവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അവരെ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിക്കും. അതായത് ഈ വ്യത്യസ്തമായ ആരാധനകളുടെ ആൾക്കാർ തമ്മിൽ ഒരു വ്യതിരക്തത, ഒരു വ്യത്യാസം വികസനം വെച്ച് പുലർത്തിയിട്ടില്ല. അവരോട് അവരെല്ലാവരും ശിൽപിന്റെ മുഷ്രിക്കുകളായി വികസനം കണ്ടു. ഇതെന്തിനാണ് പറഞ്ഞത്? അതായത് പലപ്പോഴും ശിർക്ക് ചെയ്യുന്ന ഇത്തിഹാസ് ചെയ്യുന്ന സൂഫിയാക്കളുടെ ഒരു ന്യായം എന്തായിരുന്നു? അതായത് വിഗ്രഹങ്ങളെയും മറ്റു വസ്തുക്കളെയും ആരാധിച്ചു കഴിഞ്ഞാൽ അവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആരാധന. ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, അത് ആരാധനയല്ല, അത് സഹായാർപ്പണമാണ്, അത് ശിർക്കുമല്ല എന്ന വാക്കുള്ള മറുപടിയാണ്. പരിശാസനത്തിന്റെ കാലഘട്ടത്തിൽ സ്വാധീനങ്ങളെ അടക്കം ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിച്ചിരുന്ന വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് അതിനാണ് ശീലത്തിൽ തെളിവിട്ടിരിക്കുന്നത്. അവരോട് താങ്കൾ യുദ്ധം ചെയ്യുന്നു ശിർക്ക് ഇല്ലാതിരിക്കുവാൻ. അള്ളാഹുവിനെ മാത്രം ആയി തീരുവാൻ വേണ്ടി, അതായത് ആരാധന ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം ആയി തീരുവാൻ വേണ്ടി ശിർക്ക് നശിപ്പിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ ഈ ആയത്തിൽ എല്ലാ ശിർക്കിന്റെ ഉദാഹരണങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഇവിടെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒഴികെ എന്നൊരു സ്ഥിതിയാണ് വന്നിട്ടില്ല. മനസ്സിലായോ? അതാണ് ഈ കാഴ്ചയുടെ മഹപ്രധാനമായ ഉദ്ദേശം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അല്ലാഹുവോ ഇസ്ലാം മതം നിരപരാധികളായ അമുസ്ലിമീങ്ങളെ വധിക്കാനോ കൊലപ്പെടുത്താനോ യുദ്ധം ചെയ്യാൻ ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല. അതിന് വിരുദ്ധമാണ്, അതിനെതിരാണ് ഇസ്ലാം. നമുക്കറിയാം പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടം എവിടെയായിരുന്നു? മക്കത്തായിരുന്നു. എത്ര വർഷക്കാലം? 13 വർഷക്കാലം. ഈ 13 വർഷക്കാലവും ആയുധം കൊണ്ടുള്ള ഒരു പോരാട്ടം മക്കി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അക്രമത്തെ തടുക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ ജിഹാദ് ചെയ്യാനുള്ള ഒരു അനുമതി നിർദ്ദേശം വരുന്നത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആദ്യമായി ജിഹാദിന് അനുമതി നൽകിക്കൊണ്ടുള്ള ആയത്ത് ഏതായിട്ടാണ്? സൂറത്തുൽ ഹജ്ജിൽ ആയത്തുണ്ട്, للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. അതായത് അക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ للذين يقاتلون അതായത് യുദ്ധത്തിന് വിജയരായ വിഭാഗക്കാർക്ക് അനുമതി നൽകപ്പെട്ടിട്ടുണ്ട്. ഏതിന്റെ പേരിൽ? അവർ അക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അക്രമിക്കപ്പെട്ടു. അങ്ങനെ അവർക്ക് പ്രതിരോധിക്കാനുള്ള അനുമതി നൽകപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യമായി ഇറങ്ങുന്ന ജിഹാദിന്റെ വിഷയത്തിൽ ഔപ്പൊരു ആയത്തിൽ ഇന്നതരത്തിൽ ജിഹാദ് എന്ന് സലഫുകൾ പറയാനുള്ള കാരണം അക്രമിക്കപ്പെട്ടു, അപ്പൊ അവർക്ക് പ്രതിരോധിക്കണം. ഇനിയാണ് ജിഹാദിന്റെ ഒരു ആദ്യത്തെ പെർമിഷൻ വരുന്നത്. അപ്പൊ ചില ഇസ്ലാമിനെ കുറിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അമുസ്ലിങ്ങളാണ് ഒറ്റ വധിക്കണം എന്നൊരു കാര്യം, അത് ഇസ്ലാമിന്റെ ആശയത്തിന് വേണ്ടി വിരുദ്ധമാണ്. അതേപോലെ തന്നെ ഖുർആനിൽ ആയത്താണ് വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന വിഭാഗക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്നിട്ടും അള്ളാഹു പറയുന്നു ഒരാൾക്ക് അറ്റു യുദ്ധം ചെയ്യുക, പക്ഷെ നിങ്ങൾ അതിന് കവിയരുത്. യുദ്ധത്തിൽ നിരപരാധികളായ കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധന്മാരെ നിങ്ങൾ ഒരിക്കരുത്. ഇസ്ലാമിന്റെ കാരുണ്യമാണ് അവിടെ, മറ്റു മതക്കാരൊന്നും പിന്നെ പാലിക്കാത്ത പല മര്യാദകളും ഇസ്ലാമാണ് പഠിപ്പിച്ചത്. ഇന്ന അള്ളാഹു ഇഷ്ടപ്പെടും മട്ടിൽ അതിന് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ സൂറത്തുൽ തൗബയിലായിട്ടാണ് മഖാതിൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ, നിങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മുശ്രിക്കീനോട് യുദ്ധം ചെയ്യുക. വലം എന്ന അള്ളാഹു കവി, എന്നാൽ അക്രമം പ്രവർത്തിക്കാത്ത, നാട് കടത്താത്ത, സുരക്ഷ ആഗ്രഹിക്കുന്ന അമസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അത് കുറാൻ പഠിപ്പിക്കുന്നത്. ഇല്ല ഞങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പേരിൽ നിങ്ങളോട് അക്രമം കാണിക്കാത്ത ഒരം ഋജുവും മിന്തിയാരിക്കും, നിങ്ങളുടെ നാട് കടത്താം, നിങ്ങൾ നാട് കടത്താത്ത നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാത്ത, നാട് നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത അവിശ്വാസികളോട് നല്ല നിലക്ക് വർത്തിക്കാനും നീതിപൂർവമായി നിങ്ങൾ പെരുമാറുവാനും അള്ളാഹു വിലക്കുന്നില്ല, എതിർക്കുന്നില്ല. അള്ളാഹു എതിർക്കുന്നില്ല. ഇന്ന് അള്ളാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അവരോട് നീതിപൂർവം പെരുമാറാനാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്നമാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീൻ, ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ നാട് നാട്ടിൽ നിന്ന് പുറത്താക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ സഹകരിക്കുകയും ചെയ്ത അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കുന്നത് അള്ളാഹു വിലക്കുന്നുണ്ട്. ഖുർആനിന്റെ ഭാഷ വളരെ വ്യക്തമാണ്. മാത്രമല്ല മുസ്ലിം രാഷ്ട്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, മുസ്ലിം രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളെ വല്ലവനും വധിച്ചു കളഞ്ഞാൽ അവയിൽ ഭയാനകമായ ശിക്ഷയാണെന്നാണ് നിഗ്രഹം പഠിപ്പിക്കുന്നത്. ഒരു ഹദീസ് നമുക്ക് വായിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നമ്മെല്ലാവരും ഈ പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വ്യാപകമായി ശത്രുക്കൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവരുള്ള ചില കഴിവുകളൊക്കെ നാം പഠിച്ചിരിക്കണം. അതായത് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അമുസ്ലിമിനെ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഉടമ്പടി ഉണ്ടാകും, ഉടമ്പടിയിൽ ഏർപ്പെട്ട കരാറിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ വല്ലവൻ വധിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ ഗന്ധം പോലും അനുഭവിക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഗന്ധം പോലും അനുഭവിക്കില്ല. അതിന്റെ ഗന്ധം 40 വർഷം യാത്ര സഞ്ചരിക്കണം, അത്രക്ക് വിദൂരമാണ് സ്വർഗത്തിന്റെ ഗന്ധം, സുഗന്ധം. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ഈ വിഷയത്തിൽ നിരപരാധികളായ ആൾക്കാരെ, പ്രത്യേകിച്ച് ദുർബലരായ വിഭാഗക്കാരെ യുദ്ധം ചെയ്യരുത്, ആക്രമിക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതി മനസ്സിലാക്കുവാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ കാഴ്ചയുടെ ഒന്നാമത്തെ ഭാഗം. ഇനി ശേഖർ ഓരോ വിഷയത്തിനും എഴുതിയിരിക്കുകയാണ്. അതായത് മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പല വസ്തുക്കളെയും ആരാധിക്കുന്നുണ്ടായിരുന്നു. കല്ലുകളെ, വൃക്ഷങ്ങളെ, മലക്കുകളെ, ഗോളങ്ങളെ, അവരെല്ലാവരും എന്താണ് ഇസ്ലാമിന്റെ കണ്ണിൽ ഒന്നാണ്. പണ്ഡിതന്മാരൊരു കാര്യം പറയാനുണ്ട്, അൽപ്പു മില്ലത്തും വാഹിദ, ഉപ്പുറം എന്താണ്, ഒരു മില്ലത്താണ്, ഷിർക്ക് ഒന്നാണ്. ഷെയ്ഖ് പറഞ്ഞതാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും തെളിവ്. എന്താർത്ഥം? സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്നതിനൊരു സൂചകമായ ഒരു ആയത്താണ് ഒന്നിൽ ആയാൽ ഷംസ് വൽ ഖമർ. അതാണ് അള്ളാഹു ഘട്ടങ്ങളിൽപ്പെട്ടതാണ് ലൈലും നഹാറും. അതേപോലെ സൂര്യനും ചന്ദ്രനും ലാ തസ്ജുദൂ ഷംസ് വല ഖമർ, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും അല്ലെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ചരട്ടെ പണ്ഡിമാര് പറയുന്നുണ്ട് അതിന്റെ ഉദ്ദേശം സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ച മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന ശിൽക്ക് എന്തായിരുന്നു? അവർ ഗോളങ്ങളെ ആരാധിച്ചിരുന്ന മുസ്ലിങ്ങളായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങൾ സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും പ്രതീകങ്ങളായ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നതാണ്. അപ്പൊ സാലിഹ്യങ്ങൾ ആരാധിച്ചിരുന്നായിരുന്നു ആര്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ശിൽക്കുണ്ടായിരുന്നു, സാലിഹ്യങ്ങളെ പൂജിക്കുകയാണ്. അതെല്ലാം ആർക്ക് വന്നു? പിന്നീട് മക്കയിലേക്ക് മുസ്ലിങ്ങൾ സ്വീകരിച്ചു. ഒരേ മലായിക്ക് മലക്കുകളെ ഇലാഹായി സ്വീകരിച്ച വിഭാഗം അതായത് പ്രവാചകത്വം നൽകപ്പെട്ട ഒരു പ്രവാചകനും പാടില്ല, അള്ളാഹു അല്ലാത്തവർ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ റബ്ബുകളാക്കാൻ ഒരിക്കലും ഒരു പ്രവാചകനും കൽപ്പിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? മലക്കുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതെല്ലാം ശിർക്കാണ്. ഒരേ അമ്പിയായി പ്രവാചകന്മാരുടെ കഴിവ് എന്താണ്? ഖൗലുഹു തആല ഇഖാലല്ലാഹു യാ ഈസാ ബിനാ മർയമ അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനി ഇല്ലാഹ്. അല്ലാഹു അല്ലാതെ എന്നെയും എന്റെ ഉമ്മയെയും മാതാവിനെയും രണ്ട് ഇലാഹുകളാക്കി സ്വീകരിക്കാമെന്ന് താങ്കൾ പറഞ്ഞു. അവിടെ ചോദിക്കും ഈസാ നബി അലൈഹി സ്വലാം എന്നാൽ മറുപടി ഇവിടെ നമ്മൾ പലപ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന് പിന്നെ ഉച്ചരിക്കുന്ന ഒരു ദിക്റാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സുബ്ഹാനല്ലാഹ് അല്ലാഹ് മാത്രമാണ്. അതെ, അതാണ് എന്റെ പൂർണ്ണമായ അർത്ഥം. അതായത് അറബിയിൽ പറയും സുബ്ഹാനല്ലാഹ് എന്നത് ക്രിയാ ധാതുവാണ്, മസ്ദറാണ്. ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ് എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ശരി, അപ്പം പരിശുദ്ധി എന്ന അർത്ഥമാണ് ഇതിലുള്ളത് സുബ്ഹാൻ. സുബ്ഹാൻ ഇതുപോലെ ഇപ്പോ പാപമോചനം. ഈ ആകാനുള്ള കാരണം അറബി ഭാഷ പ്രകാരം എന്താണ്? അത് മസ്ദറാണ്, മുത്തഖാണ്. അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സുബ്ഹാനല്ലാഹ് എന്താണ് അത്? എന്റെ അർത്ഥം ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി. എനിക്ക് അവകാശമില്ലാത്തതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു. എന്റെ മനസ്സുള്ളത് എനിക്കറിയാം, ഒരാളി എന്റെ ഉള്ളിലുള്ളത് എനിക്ക് അറിയില്ല. ഇന്നെ അല്ലാ മുഴുവൻ അദൃശ്യങ്ങൾ വിശാലമായി അറിയുന്നവനാകുന്നു നീ. ഇനി ശരിക്ക് ആർക്ക് മറുപടിയാണ്? ഈസാ നബി അലൈഹി സ്വലാമിനെ ദൈവപുത്രനായി വാഴ്ത്തിയ ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. അപ്പൊ പ്രവാചകന്മാരോട് സഹായം ചോദിച്ചാൽ എന്താണ് അത്? ചുരുക്കാണ്, എന്നൊരു തെളിവ് കൂടിയാണ്. പ്രവാചകന്മാരുടെ ഔലിയാക്കളെയും ചുരുക്ക ഔലിയാക്കളായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെറാക്ക് ചോദിക്കുകയും സഹായാർത്ഥങ്ങൾ തേടുകയും സഹായങ്ങൾ തേടുകയും ചെയ്താൽ ചുരുക്കല്ല എന്ന വാദത്തിനുള്ള മറുപടിയാണ്. ودليل الصالحين تقول الصالحين من تلمذان قوله تعالى أولئك الذين يدعون يبتغون إلى ربهم الوسيلة أولئك الذين يدعون أول ولدت فاعتقدنا الإنجل ولدت فرنا عالك أولئك الذين يدعون يبتغون إلى ربهم الوسيلة أولا أردت الله من أول وسيلة تولكم الدولة അയ്യോ അക്രം അവിടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അവരുടെ കൂട്ടത്തിൽ അടുത്തവർ ആരാകുന്നു എന്ന് അവർ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തെസ്റ്റിമോണി നമ്മൾ പറയുന്നത് വിശദീകരണത്തിൽ അവരെന്താണ് ചുരുക്കി ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മറിയം ബീവി ഇതൊക്കെയാണ് ഈ ആയത്തിന് ഉദ്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്വാരിഹ്യങ്ങൾ ജിന്നാണെന്നും പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. അയ്യോ അപ്പുറമോയർ ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഈ വിഭാഗക്കാർ, ഈ പ്രവാചകന്മാരാകട്ടെ, ഈ സ്വാരിഹ്യങ്ങളാകട്ടെ, ഈ ജിന്നാകട്ടെ, അവർ എല്ലാവരും ഉയർന്നു റഹ്മത്തഹു അള്ളാഹുവിന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നു. ഒയഹാഫൂന ആദാബഹു അള്ളാഹുവിന്റെ ഭയത്തെ അവർ ശിക്ഷയെ ഭയക്കുന്നു. ഇവിടെ എനിക്ക് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ച വിഭാഗം മക്ക മുശ്രിക്കുന്ന അവര് അവർ ശിർക്ക് തുടർന്നു കൊണ്ടിരുന്നു. എന്നാൽ ജിന്നാകട്ടെ വിശ്വാസികളായി മാറി കിടന്നുന്നാണ്. അതായത് ജിന്നി വർഗം പലരും വിശ്വാസികളായി ഇവർ ഒരു ശിർക്ക് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ സംരക്ഷകരായി ജിന്നി വർഗമുണ്ട്. എന്റെ എല്ലാ ആപത്തുകളും എന്നും ആപത്തുകളിൽ നിന്നും ജിന്നി സംരക്ഷിക്കും. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നി സഹായിക്കും. അതുകൊണ്ടാണ് അവർ ഒരു താഴ്വരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചിരുന്നു അതായത് ഈ ജിന്നി വർഗത്തിൽപ്പെട്ട ഏറ്റവും മോശക്കാരായ പിശാചുക്കളിൽ നിന്ന് ഞങ്ങൾ ശരണം തേടുന്നു. ഖുർആന്റെ ഭാഷയിൽ എന്താണ് ശിൽക്കാണ്. കാരണം പിശാചിന്റെ ചെറിയിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവോട് മാത്രമേ ചുരുക്കാമുള്ളൂ. അത് ജിന്നിനാണോ ആണെങ്കിലും മനുഷ്യരാണെങ്കിലും ചോദിച്ചാൽ എന്തായി മാറി? അത് ശിൽക്കായി മാറി. മാത്രമല്ല മക്കാ മുസ്ലിം എടുത്തു ചെയ്തിരുന്നു. അതായത് അവർ പിശാചിന്റെ ഉപദ്രവത്തിന് മാത്രമല്ല എന്റെ പുനർസി എന്റെ ശരീരത്തിനും എന്റെ കുടുംബത്തിനും എന്റെ സമ്പത്തിനും ഉപദ്രവം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി ജിന്നിൽ ഞങ്ങൾ ശരണം തേടുന്നു. ഭഗവാനോട് മാത്രം ചോദിക്കേണ്ട രീതിയിൽ അവർ ജിന്നിവർഗത്തോട് ചോദിച്ചു, ശിർക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഫസാദുഹും വഹഖാൻ അവർക്കെന്താണ് കൂടുതൽ തിന്മ തിന്മയിലേക്ക് എത്തിപ്പെടാൻ ജിന്നുവർഗം അവർക്ക് കൂട്ടിക്കൊടുക്കുന്നു. പല വ്യാഖ്യാനങ്ങളും ആയതിന് ഉണ്ട്. അതേപോലെ തന്നെ ഒരേ കല്ലുകളെയും പിന്നെ വൃക്ഷങ്ങളെയും അരടിച്ചിരുന്നു. എന്താണ് കഴിവ്? അപ്പറായില്ലാത്ത ഒരു വൃക്ഷ തൊമലിന്റെ നോക്കണം. അതായത് നിങ്ങൾ സൂര്യനും ചന്ദ്രൻ നിങ്ങൾ സൂര്യ ചെയ്യരുത്. ഫസീൽ പറയുന്നു, റാസി പറയുന്നു, വിഹന്നനാസൻ വിഹന്നനാസൻ വെക്കാൻ പറഞ്ഞു. സൂര്യനും ചന്ദ്രനും സൂര്യ ചെയ്തിരുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. ഏതുപോലെ വിവാദത്തിൽ ഗോളങ്ങളെ ആരാധിച്ചിരുന്ന സ്വാഭികളെ പോലെ അതായത് അവിടെ വാദം എന്തായിരുന്നു? നമ്മൾ അത് പറയാണ്, ഞങ്ങള് ശംസിനും കമറും സ്ഥിതി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവതാരത്തിലേക്കാണ് പോകുന്നത്. ഏതുപോലെ മഹാന്മാരോട് എന്ത് ചോദിച്ചാലും അവര് ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് എത്തിക്കും എന്ന വാദമായിരുന്നു ആൾക്കാരുടെ വാദം. ഈ ഗോളങ്ങളെ ആരാധിച്ചിരുന്ന സ്വാമീകളുടെ വാദവും ഇതായിരുന്നു. അപ്പോൾ എന്താണ് എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുക? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു കർമ്മം, അത് ഏതിന്റെ പേരിലാണെങ്കിലും സൃഷ്ടികൾക്ക് വളച്ചു കൊടുത്താൽ എന്തായി മാറി? ശിർക്കായി മാറി. ഉദാഹരണം പറഞ്ഞു, ഇപ്പം യാ നബി ഇഷ്ഫിനി, ശിഫ എന്ന് അള്ളാഹുവിന് മാത്രം ഒരു പ്രത്യേകതയാണ്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ യാ നബി യഗ്ഫിർലി എന്ന് പറഞ്ഞാൽ തെറ്റില്ലാന്ന് പറഞ്ഞു. പാപങ്ങൾ അള്ളാഹു അല്ലാതെ ആരും പൊറുക്കില്ല. സുജൂദിന് എന്താണ് ഈ മധ്യവർത്തി നീക്കം ചെയ്യാൻ വിലക്കപ്പെട്ടു പിന്നീട് അവർ. അപ്പോൾ ചോദിക്കപ്പെടും, ആദ്യമേ ആയിരിക്കാൻ സൂചിക്കാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും അവരിൽ പെട്ടു ആരെ ഇബ്ലീസും ആ കൽപ്പന അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നു മലക്കുകളോടൊപ്പം തന്നെ ഇബ്ലീസും ആ സ്ഥാനത്തിലായിരുന്നു. കാരണം ഒരു ഭക്തനായിരുന്നു ഇബ്ലീസ്, പിന്നീട് അസൂയ എല്ലാം മനസ്സിൽ കടന്നു വന്ന് ആദ്യ നബി അലൈഹി സ്വലാമിനെ ഒരു ഖലീഫയായി ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്ര വന്നു. അങ്ങനെയാണ് സുജൂദ് ചെയ്യാൻ സമ്മതിച്ചത്. അപ്പൊ പറഞ്ഞിരുന്നത് ആ സുജൂദ് ഒരു ശിർക്ക് അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുകയില്ല. ഇപ്പൊ എന്താണ് എന്റെ മറുപടി? നിങ്ങൾക്ക് ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയാം. അറിയാവുന്ന രൂപത്തിൽ അതിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടോ? തെർസിയിൽ പല വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. അതിന് പ്രബലമായ വീക്ഷണമാണ്, ഒരു വ്യാഖ്യാനമാണ്. സുജൂദ് രണ്ട് ഇനങ്ങളുണ്ട്, രണ്ട് തരമുണ്ട്. ഒന്ന് സുജൂദ് ഇബാദ, രണ്ട് സുജൂദ് തഹിയ. അഭിവാദ്യം, ബഹുമാനം, ആദരവ് എന്ന അർത്ഥത്തിൽ ഒരു സുജൂദ് ഉണ്ട്. എന്നാ അർത്ഥമാണ് ആരാധന എന്ന അർത്ഥം. ആദരവി ആലോചിച്ചാണ് ആദരവിന് സൂചിക്കാനാണ് കൽപ്പിച്ചത്. അതേപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് ആര് ചിന്തയിലും സഹോദരന്മാരെ മാതാപിതാക്കൾ സുനി ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സുഖം എന്തല്ല, ആരാധനയുടെ സുനിതല്ല, മറിച്ച് എന്താണ്, ആദരവിന്റെ സുനിതാണ്. ആ സുജൂദ് ചില ശരീഅത്തുകളിൽ അനുവദിക്കപ്പെട്ടതാണ്. അതായത് ആദരവിന്റെ അർത്ഥത്തിൽ സുജൂദാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചില ശരീഅത്തുകളിൽ. പക്ഷെ ഈ ശരീഅത്ത് എന്താണ്, അത് പാടില്ല, അത് വൻ പാപമാണ് പറഞ്ഞല്ലോ. എന്താ അതിന്റെ അർത്ഥമാണ്, സുജൂദ് വല്ലവനും ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് ചെയ്യാൻ ഞാൻ നിർദ്ദേശിച്ചേ എന്ന് പറഞ്ഞു. അപ്പം അത് ശരിക്കും ചുരുക്കായിരുന്നുവെങ്കിൽ നബിസ്വലം തന്നെ ഞാൻ അനുവദിച്ച നിർദ്ദേശിച്ചേ എന്ന അർത്ഥം ഒരിക്കലും പറയില്ല. എന്താ കാരണം, അത് ആദരവിന്റെ സുജൂദാണ്. എന്നിട്ട് ശരിക്കും തിരിച്ചൊരു ആയത്താണല്ലോ, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് മൂന്നും ഗൗതമ വിശ്വാസികൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ മൂന്ന് പേരുകളാണ്. ഒന്നെന്താണ് അല്ലാത്ത്, രണ്ടെന്താണ് അൽഹുസ്സ, മൂന്ന് മന. അല്ലാത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു വലിയ പാറക്കല്ലായിരുന്നു, കൊത്തുപണിയൊക്കെ എടുത്ത നല്ല വെളുത്ത വലിയ പാറയായിരുന്നു ഏത് അല്ലാത്ത. അതിന്റെ മേലെ കേട്ട് അതേപോലെ തന്നെ നല്ല വിരിപ്പൊക്കെ വിരിച്ച വലിയ ജാർദിനമായിരുന്നു. അതിന് ചുറ്റും വിശാലമായ മുറ്റമുണ്ടായിരുന്നു. താഴ്ചയിലെ പ്രധാനപ്പെട്ട ഗോത്രമായിരുന്നു ലത്തീഫ്. ലത്തീഫ് ഗോത്രക്കാരുടെ വിഗ്രഹമായിരുന്നു ഏത് ലാത്ത്. സഹീഹുൽ ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഉദ്ധരണിയുണ്ട്. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാത്തൊരാളുടെ വിശദീകരണത്തിൽ കാലല്ലാത്ത അതായത് ഹാജ് ഹാജിമാർക്ക് ഭക്ഷണം നൽകുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ആര്? അയാൾ വിളിച്ചപ്പോൾ അയാളുടെ ഓർമ്മക്കാരി അവിടെ ഒരു ആരാധനാലയമായി മാറിയതാണ്. അവിടെ കമ്മിന് കബറുന്നു. അതിനാ മുഹമ്മദ് വിളിച്ച മാത്രമല്ല ഈ ലാത്തന്റെ പേര് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹു എന്ന വാക്കിന്റെ ഒരു അർത്ഥം എന്ന നിലയ്ക്ക് ഒരു സൂചന എന്ന അർത്ഥത്തിന് എന്താ പറയുക, നൽകിയ ഒരു പേരാണ് അത്രയത്. പിന്നെ ആരാധനയിൽ മാത്രമല്ല നാമത്തിലടക്കം എന്തുകൊണ്ടു അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള പേര് നൽകി. പിന്നെ മുഹമ്മദ് വിളിച്ച മക്കയും താഴ്ക്കിനും ഇടയിലുള്ള സ്ഥലത്തിലാണ് നഹ്ല എന്ന് പറയുന്നത്. ഒരു സ്ഥലമാണ് നഹ്ല. നഹ്ലയിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു വൃക്ഷമായിരുന്നു അതിന്റെ മേല വലിയ കെട്ടിടവും. അതായിരുന്നു അൽഹുസ്സ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് അവർ എടുത്ത ഒരു പിന്നെ ഉദ്ധരിച്ച പ്രയോഗിച്ച ഒരു പേരാണ് ഇത്ര പേര് അൽഹുസ്സ. കുറൈശ് ഗോത്രക്കാര് വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ഒരു വിഗ്രഹമായിരുന്നു അൽഹുസ്സ. അതേപോലെ മനാദ് എന്നത് അൽ മുഷല്ലൽ എന്ന സ്ഥലത്ത് വാദിയ പുതിയുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ മദീനയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രദേശം കാണാൻ പറ്റും, അതായത് മക്ക മദീനയ്ക്കിടയിൽ സ്ഥലമാണ് എന്റെ പുതിയ. അതിനൊരു പ്രദേശമാണ് മുഷല്ലൽ. മുഷല്ലലിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിഗ്രഹമായിരുന്നു ഏത്? മനാദ്. ഖുസാഅ അൽ ഔസ് അൽ ഖസ്റജ് പോലുള്ള മുസ്ലിഖുകൾ ബഹുവിശ്വാസികൾ അന്ന് ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു മനാജ്. മാത്രമല്ല അവർ കഅബയിലേക്ക് അവരുടെ ഭാഷയിലുള്ള ഹജ്ജിലേക്ക് ഹജ്ജിന് വരുമ്പോൾ അവര് ഹജ്ജ് പ്രഖ്യാപിച്ചിരുന്ന തെലിപ്പിച്ച് ചൊല്ലിയിരുന്ന തുടക്കം കുറിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ അൽ മുഷല്ലൽ. ഈ പിന്നെ മനാജ് ചെയ്തിരുന്ന സ്ഥലം. ഇതൊക്കെ വികസിത ഈ ജസ്സികളുടെ ജസ്സി ജനിച്ച വ്യാഖ്യാനങ്ങളാണ്. അവിടെ മീൻകാട് എന്ന് പറയും. ഇവരെ എന്തിനായിട്ടൊക്കെ ശേഷം ധരിച്ചു നമുക്ക് മനസ്സിലായോ? അതായത് ഇവരൊക്കെ ഇവരിൽ പലരും എന്തായിരുന്നു സ്വാധീനങ്ങളായ മനുഷ്യന്മാരുടെ പ്രതീകങ്ങളായി വന്ന വിഗ്രഹങ്ങളായിരുന്നു. എന്നിട്ട് പോലും സ്വാധീനങ്ങളായതുകൊണ്ട് അവിടെ ശരിക്ക് സംഭവിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിയുമാണ് എന്നൊരു ന്യായീകരണം അത് സുബ്ഹാനള്ളാഹ് ഇംഗ്ലീഷിനോട് സുബൂത്ത് ചെയ്യാൻ കൽപ്പിച്ചപ്പോഴും ഇംഗ്ലീഷ് വിസമ്മതിക്കാൻ അവിടെ ഞാൻ വിസമ്മതിക്കുന്നു, ഞാൻ അഹങ്കാരിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവിടെ എന്താണ് അനഹൈറുബി ഒരു ന്യായം പറഞ്ഞു, ഞാനാണ് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് കളിമുണ്ടോണ്ട് സൃഷ്ടിക്കപ്പെട്ടതിനേക്കാളും ഉത്തമൻ. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ആദ്യം ബുദ്ധി ഉപയോഗിച്ച് പ്രമാണത്തെ തള്ളിയത് ആരാണ്? ഇബ്ലീസ് ആണ്. അവരു മൻകാസ ഇബ്ലീസ് ഇതുപോലെ താപിലേക്ക് വന്ന ഒരു ഗ്രഹിയാണ്. ഖിയാസ് ആദ്യം ഉപയോഗിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാന തആല പറയുന്നു ഉസ്ജുദു വഇൻ ഖുൽനാ ലിൽ മലായികത്തി ഉസ്ജുദു ലി ആദം എന്ന കൽപ്പന വരുമ്പോ അതെന്താണെങ്കിലും പിന്മാറുക. അവിടെ എന്താണ് ബുദ്ധി? അനഹൈറുബി. അവസാനമായി ശേഖരിച്ച ഈ കാഴ്ചയിൽ ഒരു ഹദീസാണ് ഹദീസ് അബി വാഖിൽ അല്ലൈസി റളിയല്ലാഹു അൻഹു അൽ ഹാരിസ് ഇബ്നു ഔഫ് എന്നാണ് ഈ സഹാബിയുടെ പേര്. അദ്ദേഹം പറയുകയാണ് ഖറജ്ന മഅ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ വനഹ്നു ഹദാ വറഹ്നു ബികുഫ്ർ. അതായത് കുഫ്രി എന്ന് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ മുസ്ലിമുകളായ നോ മുസ്ലിമുകളായതായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ ഇതാരും നോട്ടാണ് നിങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹുനൈനിലേക്ക് ഞങ്ങൾ ഒരിക്കൽ പുറപ്പെട്ടു. ഞങ്ങൾ പുതിയ മുസ്ലിങ്ങളായിരുന്നു. ഒരു മുസ്ലിക്കീന സിദ്റത്തുൻ ഇൻദഹ ഒരു മുസ്ലിക്കീന സിദ്റത്തുൻ ഇൻദഹ സിദ്റത്തുൻ യഅഖുഫൂന ഇൻദഹ അതായത് വഴിയിൽ ഒഴിച്ച് അവരൊരു വൃക്ഷത്തെ കണ്ടു. ആ വൃക്ഷത്തിന്റെ അടുക്കൽ ബഹുദൈ വിശ്വാസികൾ തപസ്സിരിക്കുമായിരുന്നു, നമ്മുടെ ഭാഷയിൽ എത്തിക്കാതിരിക്കുമായിരുന്നു. മാത്രമല്ല അവരുടെ അസ്ലിഹകളെ ആയുധങ്ങൾ അവർ തൂക്കിയിടുമായിരുന്നു. എന്തിനു വേണ്ടി? പറക്കത്തിന് വേണ്ടി. അപ്പൊ ഇത് കണ്ട ഇവരെ നബിയോട് ചോദിച്ചു, ഇവർക്ക് അറിയില്ലായിരുന്നു, കാരണം കുഫ്റിൽ നിന്ന് ഇസ്ലാമിലോട്ട് പുതുതായി വന്നവരാണ്. അപ്പൊ അതിന് മുസ്ലിങ്ങൾ വിളിച്ചിട്ട് പേരുണ്ടായിരുന്നു ആ വൃക്ഷത്തിന്, രാജ്യം അനുവാ അനുവാദ നൗഫിന്റെ ബഹുജനമാണ്, അതായത് തൂക്കിയിടുന്ന പിന്നെ വൃക്ഷമാണ്. ഞങ്ങൾ പറഞ്ഞു അവർക്ക് ധാതു അൻവാത്ത് ഇങ്ങനെ പറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വൃക്ഷം ഉള്ളത് പോലെ ഞങ്ങൾക്കും ഈ വൃക്ഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് താങ്കൾ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പറയാണ് അല്ലാഹു അക്ബർ. വളരെ അനുഭവത്തോടെ അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണമെന്ന് പറഞ്ഞപ്പോലെ നിങ്ങളും ചോദിക്കുന്നത് എന്ന ഒരു വളരെ ഗൗരവത്തോടെ ഇല്ലാസനം അവരെ ഉണർത്തി. അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കഴിവ്? വൃക്ഷത്തെ പൂജിക്കുകയോ അല്ലെങ്കിൽ വൃക്ഷത്തെ പൂജിക്കാൻ നമ്മെ എത്തിക്കുന്ന ഏത് പാഠത്തിന്റെ അർത്ഥമാണെങ്കിലും അതെല്ലാം ഇല്ലാസനം തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു വൃക്ഷമല്ലേ എന്നതിന്റെ പേരിൽ അവിടെ ഒരു വിചാരപ്പെട്ടിട്ടില്ല. വദാതുൽ അൻവാത്തി പണ്ഡിതന്മാർ പറയുന്നു, വസീലത്തുൽ ഇലശ്ശിർക്കിൽ അക്ബർ, എന്താണ് ശിർക്കുൽ അക്ബറിലേക്കുള്ള ഒരു വസീലയാണ്. ബറക്കത്തായിരിക്കും തുടക്കം, ഇതാണ് ഉദ്ദേശം. എന്നിട്ട് ആ വൃക്ഷത്തെ പൂജിക്കാൻ വരെ എത്തിക്കുന്ന ഒരു വഴിയാണ്, ഒരു മാർഗമാണ്. അങ്ങനെ ഇവരെ ഇവരുടെ ആയുധങ്ങൾ തൂക്കിയിട്ട് വടക്കത്ത് തേടിക്കഴിഞ്ഞാല് ഷെയ്ത്താൻ അവരെ ഘട്ടം ഘട്ടമായി ആ വൃക്ഷത്തെ ആരാധിക്കുവാൻ അവരെത്തിക്കും. അങ്ങനെയാണ് ഇവിടെല്ലാം എന്താണ് ഇതിന്റെ മാർഗങ്ങൾ പകുതികളൊക്കെ കുട്ടിയാക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ മനസ്സിലാകുന്നത് ആരാധ്യന്മാർ എത്ര വ്യത്യസ്തരാണെങ്കിലും ശരി, ശിർക്ക് ശിർക്ക് തന്നെയാണ്, ആരാധന ആരാധന തന്നെയാണ്, അതിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും മാറുന്നില്ല. അത് ആരാധ്യന്മാര് ഔലിയാക്കളാണെങ്കിലും സാലിഹീങ്ങളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും മരങ്ങൾ പിന്നെ കല്ലുകളാണെങ്കിലും എല്ലാം ഒരേപോലെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ ധൈര്യപൂർവ്വം ഉന്നയിക്കുന്ന ഒരു വാദമാണല്ലോ, സാഹിത്യങ്ങളോടും അമ്പിയാക്കൾ മരിച്ചുപോയ സാഹിത്യങ്ങളോടും അമ്പിയാക്കളോടും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തെല്ലാം അത് ശിർക്ക് ആകുകയില്ല എന്നതിനുള്ള ഒരു മറുപടിയായി. കാരണം മക്കാ മുസ്ലിങ്ങൾ ഒളിച്ചു പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹങ്ങൾ പലപ്പോഴും ഈ സാഹിത്യങ്ങളും പ്രതീകങ്ങളായിരുന്നു. അവരെ അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ പറയും, അതുകൊണ്ട് അവരോട് ഞങ്ങൾ ചോദിക്കുന്നു വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥമായിരുന്നു. ഇതാണ് ഈ രണ്ടാമത്തെ കാര്യത്തിൽ നിന്ന് നമുക്ക് കാര്യമായി, മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് നമുക്ക് കാര്യമായി പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ കാര്യത്തിൽ ഈശാവുന്ന അടുത്ത സെക്ഷനിൽ നിന്നാണ്. അതിന് മുമ്പ് ഈശുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ പ്രധാനമായി എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ
സുജൂദിന്റെ സുജൂദിന്റെ കാര്യം പറഞ്ഞു, ആദരവിന്റെ സുജൂദ് മാതാപിതാക്കൾക്ക്
ഇവിടെ ചോദിക്കുന്നത് ആദരവിന്റെ സുജൂദ് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ചില ശരിയാക്കുകളിൽ അനുവദിക്കപ്പെട്ടതായി, അതായത് ശരിയാക്കുകളിൽ അനുവദിക്കപ്പെട്ടതായി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ശരിയാക്കുകൾ തമ്മിലില്ല വ്യത്യാസമില്ല. പറഞ്ഞു അതായത് വ്യത്യസ്ത മാതാക്കളുടെ ഒരു പിതാവിന്റെ സന്താനങ്ങളാകുന്നു ആര് പ്രവാചകന്മാർ. ശരി, എന്താ അർത്ഥം? അതായത് ആദർശം ഒന്നാണ്, അഖീദ ഒന്നാണ്, തൗഹീദ് ഒന്നാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ ശരീഅത്തുകൾ പല മാതാക്കളും ഉണ്ടാവും, അതേപോലെ തന്നെ പല ശരീഅത്തുകളും പ്രവാചകന്മാർക്ക് ഉണ്ടാവും. അപ്പോ ഈ സുജൂദിന്റെ ഈ വ്യത്യാസം അതെന്താണ്? ശരിയാക്ക് വ്യത്യാസമാണ്, അത് ശിർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ നമ്മൾ പണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട് ആദരവ് സുജൂദ് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് വൻപാപമാണ്, മാത്രമല്ല അത് ശിർക്കിലേക്കുള്ള വസീലയുമാണ്. കാരണം ആദരവ് കൂടി കൂടി അവസാനം ശിർക്കിലേക്ക് എത്തിപ്പെടും.
പിന്നെ ശിർക്ക് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ അതിൽ കിട്ടാമോ? പിന്നെ മറ്റേ മിഷ്ടിക്ക് ആയിട്ടും രണ്ടായിട്ടാൾക്കാരും
മതം വിപര്യം എന്നതിൽ അതായത് ഈ മതം വിപര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർ വിഭാഗക്കാരും ഷിർക്കിന്റെ ആൾക്കാരല്ല എന്ന് പറഞ്ഞിരിക്കണം പറഞ്ഞിട്ടില്ല. രണ്ട് കൂട്ടർ ചെയ്തെന്താണ്? ഷിർക്കാണ്. പക്ഷേ ചില വിഷയങ്ങൾ അഹ്ലുൽ കിതാബിന് ഒരു പ്രത്യേക രീതിയിൽ അവരോട് പെരുമാറാനും അവർക്ക് ചില വിഷയങ്ങളിൽ ഒരു മറ്റുള്ള ഭൗതിക വിശ്വാസികൾക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് മുത്തലാഖ് പറയുന്നത് പോലെ പിന്നെ വേദക്കാരിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യാം. അതിന് പണ്ഡിതന്മാര് ഉപാധി നൽകുന്നുണ്ട്, വേദക്കാരികളായ സ്ത്രീകൾ വിവാഹം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഭാവിയിൽ പിറക്കുന്ന മക്കളെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവരുടെ ഭക്ഷണം നമുക്ക് അതാപത് കഴിക്കാം എന്നാണ് അതിന്റെ അസ്ഥിയായ ഷൊക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളിൽ ഒരു മാറ്റം നിലക്കാണ് ശരിക്കും അതിൽ വ്യത്യാസം ഉണ്ടായത്. മാത്രമല്ല ഇസ്ലാമിപ്പോ എന്നതിന്റെ യുക്തി പരിശോധിച്ച് നോക്കിയാണ്, അതായത് എന്തുകൊണ്ടിപ്പോ അവരുടെ സ്ത്രീകൾ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചു. കാരണം അവർ മറ്റുള്ള ഭൗതിക വിശ്വാസികളെ പോലെ യാതൊരു അടിസ്ഥാനമില്ലാത്ത അവിശ്വാസികളല്ല, മറിച്ച് അവർക്ക് കിതാബുണ്ട്, പക്ഷെ വഴിവരച്ചവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാക്ക് അവർ പഠിക്കുമ്പോൾ, ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് സത്യം ഹക്ക് ഉൾക്കൊള്ളാൻ കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു വിഭാഗമാണ് ആര്? വേദക്കാർ. അങ്ങനെയൊരു വ്യത്യാസമാണ് ഇസ്ലാം
നിർദ്ദേശിച്ചത്.
ഖുർആൻ പറഞ്ഞു ശരി, അതായത് പ്രവാചകന്മാർ തമ്മിൽ ഞങ്ങളെന്റെ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ അബ്ദുൽ എന്നും പറയും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പ്രവാചകനെ ബഹുമാനിച്ച് മറ്റു പ്രവാചകനെ ഇകത്തിക്കളയുന്ന ഒരു സ്വഭാവം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. എല്ലാവരും ഒന്നാമത് പ്രവാചകന്മാരാണ്, എല്ലാ പ്രവാചകന്മാരും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങൾ എന്നൊരു കാര്യം എന്താണ്? ഈമാൻ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. പക്ഷെ പ്രവാചകന്മാരിൽ ചിലരുണ്ട് ഉൾരാജ്മിന്റെ ഏറ്റവും മക്കളായ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.